നമസ്കാരം ശ്രീമതി ഗായത്രി അശോകൻ, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
ഹായ്.
ഡയറ്റ് നോക്കുക എന്നുള്ളത് പല പ്രവാസികൾക്കും എളുപ്പമുള്ള ഒരു കാര്യമല്ല. പ്രവാസികളായ മലയാളികളുടെ നാട്ടിലേക്കുള്ള ഒന്നോ രണ്ടോ വർഷം കൂടുമുള്ള ഒരു മാസത്തേക്കുള്ള ഒരു യാത്രയുണ്ടല്ലോ, അതിനുശേഷം പലരും തിരിച്ചു വരുമ്പോൾ 3-4 കിലോ ഒക്കെ കൂടിയിട്ടാണ് പലരും തിരിച്ചു വരാറ്. ഇത് ഒരു ആശങ്കയ്ക്ക് വകയുള്ള ഒരു കാര്യമാണോ ഇങ്ങനെയുള്ള ഭക്ഷണ രീതി നാട്ടിലേക്ക് ചെല്ലുമ്പോൾ?
ശരിക്കും നമ്മൾ എവിടെയായാലും നമുക്ക് ആ ഒരു എത്ര വേണം, ഓരോ വ്യക്തികൾക്കും അവരുടെ അവർ ചെയ്യുന്ന വർക്ക് അനുസരിച്ചും ശാരീരിക ഘടന അനുസരിച്ചും ഒക്കെ നമുക്ക് വേണ്ടുന്ന ന്യൂട്രിയൻ്റ് ഇൻടേക്ക് വ്യത്യാസമാണ്. അപ്പൊ അതിനെപ്പറ്റി ഒരു അറിവുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ഫുഡും അതിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം കാർബോഹൈഡ്രേറ്റ് ആയാലും അതിനൊക്കെ നമ്മൾ പറയുന്ന ഒരു 50-55% കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫാറ്റിനും ഒക്കെ ഒരു കറക്റ്റ് ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ഇപ്പൊ നമുക്ക് ആ ഒരു പോർഷൻ കൺട്രോൾ ആയിരിക്കും ചിലപ്പോൾ അറിയാൻ പറ്റാത്തത്. ഇപ്പം 1 teaspoon പഞ്ചസാര എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ ഒരു 20 calorie ഉണ്ടാവും, 1 teaspoon എണ്ണയിൽ 45 calorie ഉണ്ടാവും, പക്ഷെ ഒരു ഇഡ്ഡലിയിൽ നമുക്ക് ചിലപ്പം 50 calorie ആയിരിക്കും ഉള്ളത്. അതുപോലെ ഓട്സ് തന്നെ ഇപ്പൊ ഒരു 2 tablespoons ഒക്കെ എടുക്കുമ്പോൾ അതൊരു ഇഡ്ഡലിക്ക് തുല്യമാണ്. ഇപ്പൊ നമ്മളിപ്പോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴായാലും അതിന്റെ ക്വാണ്ടിറ്റി കൂടുന്നതനുസരിച്ച് ഇപ്പൊ പാക്കറ്റ് ഫുഡ് ആകുമ്പോൾ ചിലപ്പോൾ നമുക്ക് കറക്റ്റ് പോർഷൻ കൺട്രോൾ അല്ലെ പോർഷൻ സൈസ് അറിയാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എടുക്കുന്ന ഇൻടേക്ക് കൂടാതെ ഇപ്പൊ നാട്ടിൽ പോകുമ്പം കൂടുതൽ ചിലപ്പോൾ ക്വാണ്ടിറ്റി എടുക്കുന്നുണ്ടാകാം. അത് ഇപ്പൊ എവിടെയായാലും നമ്മൾ ആ കറക്റ്റ് നമുക്ക് വേണ്ടുന്ന ഓരോ വ്യക്തികൾക്കും വേണ്ടുന്ന പോഷകങ്ങൾ എത്ര വേണം എന്നുള്ള ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അത് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ.
അല്ല, പക്ഷേ ഇതിൽ ഞാൻ കൂടുതലായിട്ട് ചോദിക്കാൻ ശ്രമിച്ചത്, നാട്ടിലേക്ക് ചെല്ലുമ്പോൾ ഭക്ഷണ രീതിയിൽ വലിയ രീതിയിൽ മാറ്റം വരുമല്ലോ. അവിടെ ചെല്ലുമ്പോൾ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നു, പുറത്തു നിന്ന് കഴിക്കുന്നു. അപ്പോൾ ഒരു ഭക്ഷണം കൂടുതലായിട്ട് പലരും കഴിക്കാറുണ്ട്, അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങൾ കൂടുതൽ കഴിക്കുന്ന ഒരു സാധ്യത കൂടുതലാണല്ലോ. അങ്ങനെയാണ് പലരും കൂടുതൽ വെയിറ്റ് വയ്ക്കുന്നത്. അത് ഒഴിവാക്കേണ്ട ഒരു കാര്യമാണോ എന്നുള്ളതാണ് ആരോഗ്യപരമായിട്ട്.
ഇപ്പം നമ്മളിപ്പോ ഒരു സോഷ്യൽ ഫംഗ്ഷനും കൂടി ഉണ്ട്. ഫുഡിനിപ്പം നമുക്ക് അത്യാവശ്യം എത്ര കഴിക്കാം അല്ലെങ്കിൽ ഒത്തിരി റെസ്ട്രിക്ട് ചെയ്യണം എന്ന് പറയുന്നതിനേക്കാളും ചിലപ്പം ഒരു ചെറിയൊരു നമ്മളിപ്പോ 1-2 ഫംഗ്ഷനോ അല്ലെങ്കിൽ കുറച്ച് 1-2 ദിവസങ്ങൾ അധികം കഴിച്ചു എന്ന് വെച്ചിട്ട് കുഴപ്പമില്ല. അത് കണ്ടിന്യൂസ് കുറെ ദിവസങ്ങളിലാവുമ്പോഴായിരിക്കും അത് ഓവർവെയിറ്റ് ആകുന്നത്. അപ്പൊ വേണമെങ്കിൽ നമുക്കൊരു ഡീടോക്സ് വല്ലതും ചെയ്യാൻ പറ്റും. ഫ്രൂട്ട്സ് ഒക്കെ ബ്ലെൻഡ് ചെയ്തിട്ട് ഡീടോക്സ് ആയിട്ട് വേണമെങ്കിൽ ഒരു ദിവസം എടുക്കാം. ശരിക്കും ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന ഇപ്പൊ എല്ലാ റിലീജിയനിലും ഫാസ്റ്റിംഗ് പറയുന്നുണ്ട്. ഫാസ്റ്റിംഗ് ശരിക്കും പറഞ്ഞ ഒരു ഡീടോക്സ് ആണ്. ശരിക്കും നമ്മൾ വൺസ് ഇൻ എ മന്ത് വല്ലതും ഒരു 1-2 ദിവസം ശരിക്കും ഫാസ്റ്റിംഗ് ചെയ്യുന്നത് നല്ലതായിരിക്കും ബാലൻസ് ആകാൻ.
അപ്പോൾ ഇപ്പോൾ ഡീടോക്സിന്റെ കാര്യം പറഞ്ഞല്ലോ, അതിൽ ഇപ്പോൾ നാട്ടിലും ഇവിടെയും ഓസ്ട്രേലിയയിലും പലതരം പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ മിക്സിയിലടിച്ച് ജ്യൂസ് ആയിട്ട് കഴിക്കുന്ന ഒരു രീതി വളരെ പോപ്പുലർ ആകുന്നുണ്ട്. അത് ഇത് ഒരു എത്ര മാത്രം ഗുണമുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ?
ശരിക്കും നമുക്കത് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ട് നമ്മൾ നോർമലി ഇപ്പൊ ന്യൂട്രീഷനിസ്റ്റ് അവിടെ ആയാലും നമ്മൾ അങ്ങനെ ഒരുപാട് റെക്കമെൻഡ് ചെയ്യുന്നില്ല. പക്ഷേ ഇപ്പം മാസത്തിൽ ഒരു 2 ദിവസം അല്ലെങ്കിൽ ഒരു 3 ദിവസം ഒക്കെ അടുപ്പിച്ച് നമ്മൾ ചെയ്യണേ നമ്മുടെ സിസ്റ്റം ഒന്ന് ക്ലെൻസ് ആകാൻ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും തീർച്ചയായിട്ടും.
ഒന്ന് വിശദീകരിക്കാമോ എന്താണ് ഡീടോക്സ് എന്നുള്ളത്?
ശരിക്കും ഡീടോക്സിന് സയന്റിഫിക്കലി ഇപ്പൊ 2 types ഇത് പറയുന്നുണ്ട്. ഇപ്പം നമ്മള് ഡീടോക്സ് ചെയ്യുന്നത് കൊണ്ട് ഒത്തിരി ഇഫക്റ്റ് ഉണ്ടെന്നും പറയുന്നുണ്ട്, അതിന് വലിയ പ്രാധാന്യം ഇല്ലെന്നും പറയുന്നുണ്ട്. പക്ഷെ എപ്പോഴും നമ്മൾ ഡീടോക്സ് ചെയ്യുമ്പോൾ സിസ്റ്റത്തിന് കുറച്ചുകൂടി റെസ്റ്റ് ഉണ്ടാവും. അപ്പം ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ബ്ലെൻഡ് ചെയ്ത് നമ്മൾ സ്മൂത്തി ആയിട്ടായിരിക്കും 3 നേരം കഴിക്കുന്നത്. ഇടയ്ക്ക് വല്ല 1-2 ഫ്രൂട്ടോ അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സോ വല്ലതോ ആയിരിക്കും എടുക്കുന്നത്. അപ്പൊ പെട്ടെന്ന് ദഹനം കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പൊ ദഹനം എളുപ്പമാകുമ്പോഴത്തേക്ക് നമ്മുടെ കുറച്ചും കൂടി ഒന്ന് റെസ്റ്റ് കിട്ടും. ഇപ്പൊ നമ്മൾ നോൺ വെജിറ്റേറിയൻ ഫുഡൊക്കെ ആണെങ്കിലും ഒരുപാട് മണിക്കൂർ എടുത്താണത്. ഇപ്പൊ നമ്മൾ ഉറങ്ങുമ്പോഴും തന്നെ ഡൈജഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ വയറിനൊരു റെസ്റ്റ് കിട്ടാനും കുറച്ചുകൂടി സ്കിന്നൊക്കെ കുറച്ചുകൂടി ബെറ്റർ ആവുന്നതായിട്ട് കാണുന്നുണ്ട്. സ്ട്രെസ് ലെവൽ കുറച്ചുകൂടി കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ കുറെ അതിനൊത്തിരി അഡ്വാൻറ്റേജസും ഉണ്ട്. പക്ഷെ അത് ഇപ്പൊ സെലിബ്രിറ്റീസ് ഒക്കെ ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 1-2 weeks ഒക്കെ അടുപ്പിച്ചൊക്കെ ഡീടോക്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് വേറെ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്.
ഇനി നമ്മൾ കാലറി വിവരങ്ങൾ പാക്കറ്റുകളിലും ഭക്ഷണ പദാർത്ഥങ്ങളുടെ പാക്കറ്റുകളിലൊക്കെ നമ്മൾ വളരെയധികം കാണുന്നുണ്ട് ഓസ്ട്രേലിയയിൽ, അതിലിപ്പോൾ നാട്ടിലും ഉണ്ട്. ഇപ്പോൾ ഇഡ്ഡലിയും അപ്പവും ഒക്കെ കഴിക്കുമ്പോൾ മാതാപിതാക്കൾക്ക് കുട്ടികളെ എത്ര കഴിച്ചു എന്നതിനൊരു ഒരു ഐഡിയ ഉണ്ടാവും, ഇത്രമാത്രം കഴിച്ചു എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ സീരിയൽസും മറ്റ് പാക്കറ്റ് നിന്നുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഇത് ഒരു ഒരു കണക്ക് വെക്കുക എളുപ്പമാണോ, അല്ലെങ്കിൽ കാലറി വെച്ചിട്ട് നോക്കാൻ സാധിക്കുമോ?
ശരിക്കും നമ്മൾ ഈ ന്യൂട്രീഷൻ ഇൻഫർമേഷൻ റീഡ് ചെയ്യാൻ, ന്യൂട്രീഷൻ ലേബൽ റീഡ് ചെയ്യുന്നത് ശരിക്കും അതൊരു വളരെ അവയർനെസ് വേണ്ടുന്ന ഒരു മേഖലയാണ്. നമുക്ക് ഓരോ ഫുഡ് എടുക്കുമ്പോഴും ചിലപ്പോൾ നമ്മൾ അതിനകത്ത് ഫാറ്റ് പെർസെൻറ്റേജ് മാത്രമേ നോക്കുന്നുണ്ടാവുള്ളൂ, അതിനകത്ത് ഹിഡൻ ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാകും. കെമിക്കൽസ്, പല പല കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടാവും. ഫുഡ് ഇപ്പം പാക്കറ്റ് ഫുഡും അതുപോലെ സ്റ്റോറേജിനായിട്ടൊക്കെ അവർ ഒരുപാട് കാര്യങ്ങൾ അതിൽ ആഡ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതേപോലെ തന്നെ കാലറി അതിനകത്ത് സെർവിങ് സൈസും പോർഷൻ സൈസും കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് അത്രയും എടുത്താൽ മതിയാവും. ഇപ്പം സെർവിങ് സൈസും നമ്മൾ ചെയ്യുന്ന ഇപ്പൊ കുട്ടികൾ തന്നെയായാലും ഓവർ വെയിറ്റ് ആണെങ്കിൽ അവർക്ക് അത്രയും പോർഷൻസ് വേണ്ട, പക്ഷെ ഡെയിലി വേണ്ടുന്ന പോർഷനുകളെല്ലാം ഇൻക്ലൂഡ് ചെയ്യണം. അപ്പൊ മിൽക്കിന്റെ എമൗണ്ട് കൂട്ടിയിട്ട് സെറിയൽസിന്റെ അളവ് വേണമെങ്കിൽ കുറയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ഫ്രൂട്ടും കൂടി എക്സ്ട്രാ ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ല.
അപ്പൊ കാലറി വിവരങ്ങൾ നോക്കുന്നത് കൊണ്ട് ഗുണങ്ങളുണ്ട്, അല്ലെങ്കിൽ അത് അതിൽ നിന്നൊരു ഐഡിയ ലഭിക്കുമെന്നാണ് പറയുന്നത്?
ആ, കാലറി ഇപ്പൊ നമ്മള് നോർമൽ പറയുന്നത് ഒരു 300-350 കാലറി ആയിരിക്കും ഒരു മീലിൽ പറയുന്നത്. ഒരു ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് എന്നൊക്കെ ഒരു അഡൽട്ട് മീൽ നമ്മൾ അങ്ങനെ വെച്ച് മൂന്നും പോർഷനായിട്ട് കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ രണ്ട് മീൽ ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും സ്നാക്ക് ആയിട്ട് കൊടുക്കാറുണ്ട്. അപ്പൊ അത് അത്രയും മതി. ഇപ്പം നമ്മൾ 10 ഡെയിലി കഴിക്കുന്ന അത്രയും ഉണ്ടാകും. ചിലപ്പോ ഒരു കൊറേ കോൺഫ്ലേക്സ് അല്ലെങ്കിൽ ഓട്സിന്റെ എമൗണ്ട് കൂടിയാലും നമുക്ക് നമ്മൾ അറിയുന്നുണ്ടാവില്ല, ക്വാണ്ടിറ്റി കുറവായിരിക്കും, പക്ഷെ അതിനകത്ത് കാലറി കണ്ടന്റ് കൂടുതലുണ്ടാവും.
ഓക്കെ, ഇനി ശ്രീമതി ഗായത്രി അശോകൻ ഇവിടെ ഓസ്ട്രേലിയയിൽ വന്നിട്ടുള്ള സമയത്ത് ശ്രദ്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന്, കേരളത്തിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയവരുടെ ഒരു ഭക്ഷണ രീതികളിൽ ഇവിടുത്തെ രീതികളുമായി ചേർന്ന് പോകാനുള്ള ഒരു ശ്രമം സ്വാഭാവികമായിട്ടും ഉണ്ടാകുമല്ലോ. ഇതിൽ ഒരു ബാലൻസ്ഡ് ഡയറ്റ് എത്രമാത്രം ഉണ്ട് എന്നാണ് തോന്നുന്നത്?
ശരിക്കും നമുക്കൊരു ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുമ്പോൾ എല്ലാ ഫുഡ് ഗ്രൂപ്പ്സൊന്നും കുറച്ച് നമ്മൾ എടുക്കണം. ഇപ്പം ചോറായാലും, ഇപ്പൊ എനിക്ക് തോന്നുന്നു കാർബോഹൈഡ്രേറ്റ്സിന്റെ അളവ് ഇവിടെ വരുമ്പം പൊതുവെ മലയാളികൾ അത് ക്വാണ്ടിറ്റി കുറയ്ക്കുന്നുണ്ടാകും. പക്ഷേ എന്നാലും നമ്മൾ ആ ഒരു നമ്മൾ അവിടെ കഴിക്കുന്ന അവിടെ കഴിച്ചുകൊണ്ടിരുന്ന ഫുഡിൽ നിന്ന് എൻ്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം രണ്ടും കൂടി വരുമ്പം എനിക്ക് തോന്നുന്നു ഫ്രൂട്ട്സും വെജിറ്റബിളിന്റെ ഒക്കെ ക്വാണ്ടിറ്റി ഒത്തിരി കുറയുന്നുണ്ടെന്ന് തോന്നുന്നു. അതിന്റെ എമൗണ്ട് വളരെ കുറച്ചാണ് എടുക്കുന്നത്. അപ്പൊ അത് കുറച്ചും കൂടി ഒന്ന് കറക്റ്റ് ആയിട്ട്, ഇപ്പൊ നമുക്ക് നോർമലി നമ്മൾ പറയുന്ന ഒരു 200 ഗ്രാം എങ്കിലും വെജിറ്റബിൾസ് വേണം മിനിമം. ഒരു 100 ഗ്രാം എങ്കിലും ഇലക്കറികൾ വേണം ഒരു ദിവസം, അല്ലെങ്കിൽ 1 or 2 ഫ്രൂട്ട്സ് ഒരു ദിവസം ഇൻക്ലൂഡ് ചെയ്യണം എന്നൊക്കെ ബാലൻസ് ഡയറ്റ് നമ്മൾ പറയാറുണ്ട്. അപ്പൊ അത് ഒന്ന് അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ശരിക്കും, അതുപോലെ വെള്ളം ഒരു 3 ലിറ്റർ വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കുന്നത് ശരിക്കും ഒരു ഡീറ്റോക്സിഫിക്കേഷൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യും വെള്ളവും. പിന്നെ ആൽക്കഹോളിന്റെ ഇൻടേക്കും ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോ ഒരു പെഗ് ആൽക്കഹോളില് വലിയ അതിന്റെ ഡിപ്പെൻസ് അപ്പോൺ, ഇപ്പം നമ്മൾ നോർമൽ പറയുന്ന ഒരു 400-420 കാലറീസ് എങ്കിലും ഉണ്ടാകും.
അപ്പൊ അത്
അപ്പൊ നമ്മളൊരു 3 പെഗ് കഴിക്കുമ്പോൾ തന്നെ ഒരു ദിവസത്തെ ഹോൾ കാലറി, ഇപ്പൊ നമുക്കൊരു സെക്കൻഡറി ജോബ് ചെയ്യുന്ന ഒരാളിന് 1800-2000 കാലറിയാണ് നമ്മള് നോർമലി പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരാള് 3 or 4 പെഗ് കഴിക്കുമ്പോൾ തന്നെ ഒരു ദിവസത്തെ കംപ്ലീറ്റ് കാലറി ആൽക്കഹോളിൽ നിന്ന് മാത്രം മീറ്റ് ചെയ്യും. പിന്നെ സ്നാക്സ് വരുമ്പം അത് എക്സ്ട്രാ കാലറി ആവും. അപ്പൊ അത്രയും കാലറി നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്യുന്ന ഫാറ്റ് ആയിട്ടായിരിക്കും. നമ്മൾ ചെയ്യുന്ന വർക്ക് അനുസരിച്ച് ശരിക്കും ഒരു ഒരു ഐഡിയൽ ഡയറ്റ് പ്ലാൻ, ടൈലർ മെയ്ഡ് ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യണമെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ ജനറലൈസ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം സ്ട്രെസ് ലെവൽ കൂടുമ്പോൾ നമുക്ക് മെറ്റബോളിസം കൂടുതലായിരിക്കും, അപ്പൊ കൂടുതൽ എനർജി നമുക്ക് സ്പെൻഡ് ചെയ്യും. പിന്നെ നമ്മൾ ചെയ്യുന്ന വർക്ക് അനുസരിച്ച് ഓരോ വ്യക്തിക്കും വ്യത്യാസമായിരിക്കും എനർജി നീഡ്. ഇവിടെ എനിക്ക് തോന്നിയൊരു കാര്യം കോഫീന്റെ ഒക്കെ ഒത്തിരി കൂടുതലാന്ന് തോന്നുന്നു. അവൈലബിലിറ്റിയും ഒക്കെ വളരെ ഹൈ ആണ്, കോഫി, സോഫ്റ്റ് ഡ്രിങ്ക്സ്. അപ്പൊ അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ കൂടുതൽ എടുക്കുമ്പം അറിയാണ്ട് കാലറി ഉള്ളിൽ വരികയാണ്. ഇപ്പൊ നമ്മള് നമ്മുടെ നാട്ടിലൊക്കെ നാരങ്ങ വെള്ളം അല്ലെങ്കിൽ മോരും വെള്ളം എന്നൊക്കെ പറഞ്ഞാല് അതിനകത്തുനിന്ന് നമുക്ക് വൈറ്റമിൻ സി കിട്ടുന്നുണ്ട്. അപ്പൊ മോരും വെള്ളം ആണെങ്കിൽ അതിനകത്ത് പ്രോട്ടീനും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒരു ഗ്ലാസ് കൊക്കക്കോള ഒക്കെ കുടിക്കുമ്പോൾ അതിനകത്ത് കളറും കെമിക്കൽസും മാത്രമേ ഉള്ളൂ. ശരീരത്തിൽ നിന്ന് അതിന്റെ ടോക്സിൻസ് പോകാൻ തന്നെ എത്ര ലിറ്റേഴ്സ് വെള്ളം വേണമെന്നാ പറയുന്നത്.
ഇനി ശ്രീമതി ഗായത്രി അശോകൻ ഇവിടെ ഹോബാർട്ടിൽ ഒരു ഡയറ്റീഷ്യൻസ് അസോസിയേഷൻ കോൺഫറൻസിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ, ഇതേക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? എന്താണ് ഈ കോൺഫറൻസ്, ഇതിന്റെ ഇതിൽ പങ്കെടുക്കുന്നതിന്റെ കാരണം എന്താണ്?
ശരിക്കൊരു ഇവിടെ കുറച്ചും കൂടി നമുക്കിപ്പം ന്യൂട്രീഷൻ എന്താണെന്ന് നമ്മുടെ നാട്ടിൽ പറഞ്ഞ് ഇത്രയും വർഷം എടുക്കേണ്ടി വന്നു. എന്തൊക്കെയാണ് ന്യൂട്രിയൻസ്, അല്ലെങ്കിൽ ഓരോരുത്തരും നമ്മുടെ അവൈലബിലിറ്റി അനുസരിച്ചും നമുക്ക് പറ്റുന്ന ഫുഡൊന്ന് എങ്ങനെ കഴിക്കാം, ലോക്കലി അവൈലബിൾ അല്ലെ ലോക്കൽ ഫാമേഴ്സിന്റെ നിന്നുള്ള ഫുഡ് നമുക്ക് പാക്കറ്റ് ഫുഡിനേക്കാളും കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് വെച്ചിട്ടായിരിക്കും ഡയറ്റ് പ്ലാൻ ചെയ്യാൻ എളുപ്പം. അപ്പൊ അവിടെ നമ്മുടെ നാട്ടില് ഒരു ധാരണ കുറച്ചും കൂടി ഫോറിൻ ഫുഡ് അല്ലെങ്കിൽ ഓട്സ് കോൺഫ്ലേക്സ് എന്നൊക്കെ പറയുമ്പോൾ അതിനേക്കാളും നല്ല നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള അവലും അങ്ങനത്തെ സാധനങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെയാകുമ്പോൾ എനിക്ക് ഒരേ വേവിൽ പോകുന്ന ശരിക്കും നമ്മൾ പഠിച്ചതിന്റെ ആ ഒരു പ്രിൻസിപ്പിൾസ് വെച്ച് ഫോളോ ചെയ്യുന്ന ഒത്തിരി ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ശരിക്കും സയന്റിഫിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ള ഒത്തിരി എവിഡൻസ് ബേസ്ഡ് സ്റ്റഡീസും അതിന്റെ കുറെ പ്രസന്റേഷൻസും ഒക്കെ ഉണ്ട്. അപ്പൊ കുറെ കുറച്ചും കൂടി ഒരു പുതിയ ഇൻഫർമേഷൻ ഒക്കെ കളക്ട് ചെയ്യാനും ഒക്കെ ഇത് ഒത്തിരി ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ട്.
ഓക്കെ, വളരെ നന്ദി ശ്രീമതി ഗായത്രി അശോകൻ SBS മലയാളത്തോട് ഈ വിഷയത്തെ കുറിച്ച് സംസാരിച്ചതിന്.
താങ്ക് യു.